സത്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ഹൃദയം മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. കർത്താവെ, എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെ ശൂന്യമായി ദേശം തീരെ പാഴായി പോവുകയും യഹോവ മനുഷ്യരെ ദൂരത്ത് അകറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അതിലൊരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിനിരയായിത്തീരും. എങ്കിലും കരിമരവും കരുവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ഉസ്സിയാവിന്റെ മകനായ യോഥാമിന്റെ മകനായ യഹൂദ രാജാവായ ആഹാസിന്റെ കാലത്ത് അരാമി രാജാവായ രെസീനും രമല്യാവിന്റെ മകനായ ഇസ്രയേൽ രാജാവായ പേക്കഹും യെരുശലേമിന് നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ലാതാനും അരാം എഫ്രീമിനോട് യോജിച്ചിരിക്കുന്നുവെന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. അപ്പോൾ യഹോവ ചെയ്യാവോട് അരുളി ചെയ്തു എന്തെന്നാൽ, നീയും നിന്റെ മകൻ ചെയ്യാർ യാശൂബും അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലേക്കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്തെ ആഹാസിനെ എതിരേപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത്, സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്കുക, പുകയുന്ന ഈ രണ്ട് മുറിക്കുള്ളി നിമിത്തം അരാമിന്റെയും രസീന്റെയും രമല്യാവിൻ മകന്റെയും മുഖിതുകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകുകയും അരുത്. നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിലിടിച്ചു കടന്ന് താബേലിന്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞു. അരാമും ഇഫ്രീമും രമല്യാവിന്റെ മകനും എന്റെ നേരെ ദുരാലോചന ചെയ്യുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അള്ളിച്ചെയ്യുന്നു, അത് നടക്കുകയില്ല, സാധിക്കുകയുമില്ല. അരാമിന് തല ദമ്മേശേക്ക്, ദമ്മേശേക്കിന് തല രസീൻ. 65 സംവത്സരത്തിനകം എഫ്രയീം ജനമായിരിക്കാതവണ്ണം തകർന്നുപോകും. എഫ്രയീമിന് തല ശമരിയ, ശമരിയയ്ക്ക് തല രമല്യാവിന്റെ മകൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. യഹോവ പിന്നെയും ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ്, ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞത്, ദാവീദ് ഗ്രഹമേ കേൾപ്പീൻ, മനുഷ്യരെ മോഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെ കൂടെ മോഷിപ്പിക്കുന്നത്? അതുകൊണ്ട് കർത്താവ് തന്നെ നിനക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പിതൃഭവനത്തിന്മേലും എഫ്രയീം യഹൂദയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്ത ഒരു കാലം വരുത്തും. അശൂർ രാജാവിനെ തന്നെ അന്നാളിൽ യഹോവ മിസ്രയീമിലെ നദികളുടെ അറ്റത്ത് നിന്ന് കൊതുകിനെയും അശൂർ ദേശത്തു നിന്ന് തേനീച്ചയും ചൂളകൂത്തി വിളിക്കും. അവയൊക്കെയും അന്ന് ശൂന്യമായ താഴ്വരകളിലും പാറപ്പിളർപ്പുകളിലും എല്ലാ മുൾപ്പടർപ്പുകളിലും എല്ലാ മേച്ചിൽപ്പുറങ്ങളിലും പറ്റും. അന്നാളിൽ കർത്താവ് നദിക്ക് അക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ശൗര്യക്കത്തി കൊണ്ട് അശൂർ രാജാവിനെ കൊണ്ടുതന്നെ തലയും കാലും ശൗര്യം ചെയ്യും, അത് താടിയും കൂടെ നീക്കും. അന്നാളിൽ ഒരുത്തിനൊരു പശുക്കിടാവിനെയും രണ്ട് ആടിനെയും വളർത്തും. അവയെ കറന്നു കിട്ടുന്ന പാലിന്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റു കഴിക്കും. ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനുമായിരിക്കും. അന്നാളിൽ 1000 വെള്ളിക്കാശ് വിലയുള്ള 1000 മുന്തിരിവള്ളി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും ഉള്ളും പറക്കാരെയും പിടിച്ചു കിടക്കും. ദേശമൊക്കെയും ഉള്ളും പറക്കാരെയും പിടിച്ചു കിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും വില്ലും എടുത്തുകൊണ്ട് മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ. തൂമ്പാ കൊണ്ട് കിളച്ചു വന്ന എല്ലാ മലവെള്ളം ഉള്ളും പറക്കാരെയും പേടിച്ചിട്ട് ആരും പോകയില്ല. കാളകളെ അഴിച്ചു വിടുവാനും ആടുകൾ ചവിട്ടിക്കളവാനും മാത്രം ഉതകും. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പാണ്ഡവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിന് ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതിയുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരിപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൾ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാൻ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ ഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിൽ ഒരു വചനമയച്ചു, അത് ഇസ്രയേലിന്മേൽ വീണുമിരിക്കുന്നു. ഇഷ്ടികകൾ വീണുപോയെങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും, കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞുവെങ്കിലും ഞങ്ങൾ അവയ്ക്ക് പകരം ദേവദാരുക്കളെ നട്ടുകൊള്ളും എന്നിങ്ങനെ ഗർഭത്തോടും ഹൃദയഗർഭത്തോടും കൂടെ പറയുന്ന എഫ്രയീമും ശമര്യ നിവാസികളുമായ ജനമൊക്കെയും അതറിയും. അതുകൊണ്ട് യഹോവ രെസീന്റെ വൈരികളെ അവന്റെ നേരെ ഉയർത്തി അവന്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു. അരാമ്യർ കിഴക്കും ഫെലിസ്റ്റർ പടിഞ്ഞാറും തന്നെ. അവർ ഇസ്രയേലിനെ വായ് പിളർന്നു വിഴുങ്ങിക്കളയും. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവെങ്കിലേക്ക് തിരിയുന്നില്ല, സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല. അതുകൊണ്ട് യഹോവ ഇസ്രയേലിൽ നിന്ന് തലയും വാലും പനംപട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ചു കളയും. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു. അവരാൾ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. അതുകൊണ്ട് കർത്താവ് അവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കയില്ല, അവരുടെ അനാഥന്മാരോടും വിധവമാരോടും അവന് കരുണ തോന്നുകയുമില്ല. എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളുമാകുന്നു. എല്ലാ വായും ഭോഷത്വം സംസാരിക്കുന്നു. ഇത് എല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കുന്നു. ദുഷ്ടത തീ പോലെ ജ്വലിക്കുന്നു, അത് പറക്കാരെ മുള്ളും ദഹിപ്പിക്കുന്നു. വനത്തിലെ പള്ളക്കാടുകളിൽ കത്തുന്നു, മുഖത്തൂണുകളായി ഉരുണ്ടു പൊങ്ങും. സൈന്യങ്ങളുടെ ഹോവയുടെ കോപനിമിത്തം ദേശം ദഹിച്ചു പോയിരിക്കുന്നു. ജനവും തീക്കിരയായിരിക്കുന്നു. ഒരുത്തനും തന്റെ സഹോദരനെ ആദരിക്കുന്നില്ല. ഒരുത്തൻ വലത്തു ഭാഗം കടിച്ചു പറിച്ചിട്ടും വിശന്നിരിക്കും, ഇടത്തു ഭാഗവും തിന്നും തൃപ്തി വരികയുമില്ല. ഓരോരുത്തൻ താൻ താന്റെ ഭുജത്തിന്റെ മാംസം തിന്നുകളയുന്നു. മനുഷ്യ എഫ്രയീമിനെയും എഫ്രയീം മനുഷ്യയെയും തന്നെ. അവർ ഇരുവരും യഹൂദയ്ക്ക് വിരോധമായിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേലെ ഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദ യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായ എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയും ആയിരിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ചു പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ചു കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണമായിരിക്കാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. ശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. പറയ്ക്കുമോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു. അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ രഹബ്യാമെ ജനിപ്പിച്ചു. രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു. അബിയാവ് ആസയെ ജനിപ്പിച്ചു. ആസ യോശാഫാത്തിനെ ജനിപ്പിച്ചു. യോശാഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു. യോരാം ഉസിയാവെ ജനിപ്പിച്ചു. ഉസിയാവ് യോഥാമിനെ ജനിപ്പിച്ചു. യോഥാം ആഹാസിനെ ജനിപ്പിച്ചു. ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു. ഹിസ്കിയാവ് മനശ്ശയെ ജനിപ്പിച്ചു. മനശ്ശൈ ആമോസിനെ ജനിപ്പിച്ചു. ആമോസ് യോശിയാവെ ജനിപ്പിച്ചു. യോശിയാവ് യഖോന്യാവെയും അവന്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യഖോന്യാവ് ശയൽത്തിയേലിനെ ജനിപ്പിച്ചു. ശയൽത്തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു. സെരുബാബേൽ അബീഹൂദിനെ ജനിപ്പിച്ചു. അബീഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു. എല്യാക്കീം ആസോരിനെ ജനിപ്പിച്ചു. ആസോർ സാദാക്കിനെ ജനിപ്പിച്ചു. സാദാക്ക് ആഖീമിനെ ജനിപ്പിച്ചു. ആഖീം എലീഹൂദിനെ ജനിപ്പിച്ചു. എലീഹൂദ് എലിയാസറെ ജനിപ്പിച്ചു. എലിയാസർ മത്താനെ ജനിപ്പിച്ചു. മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്നും ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആയിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിരച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനെ അവൻ യേശു എന്ന് പേർ വിളിച്ചു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:26 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അടുത്തിരുന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്കുകേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന പേർ വിളിക്കണം. അവൻ വലിയവനാകും, അപ്പിന്നന്റെ പുത്രൻ എന്നേ വിളിക്കപ്പെടും. കർത്താവായ ദൈവവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്ക് രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാക്കാൻ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിനെ ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാർത്തി എലിസബേത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു. സക്കരിയാവിന്റെ വീട്ടിൽ ചെന്ന് എത്തി എലിസബേത്തിനെ വന്നിച്ചു. മറിയയുടെ വന്ദനം എലിസബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ള ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? നിന്റെ വന്ദന സ്വരവന്റെ ജീവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിലാനെന്നും കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിനെ നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയ വഴി ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളിച്ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണയോർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോട് കൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പാറയ്ക്കുമോ 84-ാം സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയം എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടിക്കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴിയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്ക് മേൽബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽക്കാൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വം നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമേ, സുതേനക്ക് യോഗ്യമാകുന്നു പാറയ്ക്കുമോ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവ മക്കളെയും വളരെ പ്രാർത്ഥനയോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം നമുക്ക് വീണ്ടും ദാനമായി തന്ന ദൈവത്തെ നമുക്ക് വാഴ്ത്തി പാടാം. സകല ചരാചരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന മനുഷ്യരുടെ നൊമ്പരങ്ങളെ ദൈവം ഭാഗം സമർപ്പിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനും ഒക്കെ ലഭ്യമായ ഈ നിമിഷം നമുക്ക് ദൈവമഹത്വത്തിനായി ഉപയോഗപ്പെടുത്താം. ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും പ്രത്യേക അന്നിയ മാമനച്ചൻ, അന്നിയ ഐസക് വി പ്രകാശച്ചൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠതയും സ്നേഹാദരവോടുകൂടി അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈയിടെയായിട്ട് നമുക്ക് നാട്ടിൽ നിന്നും പല അച്ഛന്മാരും മാറി മാറി സുവിശേഷ പ്രസംഗത്തിന് ലഭ്യമാകുന്നുണ്ട്. ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട അനിയച്ഛനാണ്, അനി വർഗീസ് അച്ഛൻ. അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ എന്നുള്ള ഗീതം ശ്രീമതി മേരി സ്കറിയ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ്.
നിത്യം നടേ എന്റെ ഗീതം പോലെ അല്ലേ എന്തിതാവേ ഹോവേ. നിന്റെ ഗീതം പോലെ അല്ലേ നിത്യം നടേ ഇമ്പമുള്ള ജീവിതവ
ശുദ്ധമുള്ള കന്യാമൂർത്തമറിമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വണ്ണസമയത്തും ദേവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
പാറയ്ക്കുമോർ, എല്ലാവരുടെയും ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനും പരിശുദ്ധന്മാരിൽ വസിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ തിരുമുമ്പാകെ നിൽപ്പാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലെന്നും നിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നതിന് ഞങ്ങൾക്ക് ധൈര്യമില്ലെന്നും നിന്റെ കർത്തവ്യത്തിൽ മഹത്വത്തിൽ മുമ്പാകെ പറയുന്നതിന് ഞങ്ങൾക്ക് വചനമില്ലെന്നും നീ അറിയുന്നു. ഇത് ഹേതുവായിട്ട് നിന്റെ ഏറിയ അനുഗ്രഹങ്ങളാൽ ആത്മാർത്ഥമായി നിന്നെ വന്നിപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. എന്തെന്നാൽ നീ താഴ്മയുള്ളവരെ സ്നേഹിക്കുന്ന ദൈവമാകുന്നു. ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും ഈ നേരത്തെ അനുഗ്രഹങ്ങളും കൃപയും കണ്ടെത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധ ശ്ലേഷന്മാർക്ക് നീ പറഞ്ഞയച്ചതുപോലെ നിന്റെ പരിശുദ്ധതയുടെ അവന്യത്വങ്ങളിൽ നിന്ന് നിന്റെ വിശുദ്ധ റൂഹാട ശക്തിയെ ഞങ്ങൾക്കായി പറഞ്ഞയച്ചു തരണമേ. അവൻ മൂലം ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും നിന്നെ ഞങ്ങൾ പ്രസാദിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവിയെ നീ തിരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. എന്തെന്നാൽ നീ ഞങ്ങളുടെ ആത്മാക്കളുടെ വിശുദ്ധിയും കണ്ണുകളുടെ പ്രകാശവും ഞങ്ങളുടെ ആയുസ്സിന്റെ ഭരണകർത്താവും ഞങ്ങളുടെ ജീവന്റെ ബീജവും ഞങ്ങളുടെ ആശാബന്ധവുമാകുന്നു. കുറ്റമില്ലാത്ത ജീവിതത്തെ ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളെല്ലാവരും ഏക ശരീരമായി തീരുവാൻ നിന്റെ പരിശുദ്ധ റൂഹാട കൃപയാൽ ഞങ്ങളുടെ ശരീരങ്ങളെയും ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള ശുദ്ധിവാമാടുകൂടെ ഞങ്ങൾക്ക് ഓഹരിയും അവകാശവും ലഭിക്കണമേ. സകലത്തിന്റെ ഉടയവനെ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനെ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാൽ നീ നിന്റെ ഏകപുത്രന്റെ കണ്ടാനുഭവങ്ങളുടെ നേരങ്ങളെ പ്രാർത്ഥനയുടെയും ആശ്വാസത്തിന്റെ സമയങ്ങളാക്കി തീർത്തു. ഞങ്ങളുടെ കർത്താവേ, ഈ നേരത്തെ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. നിന്റെ ഏകപുത്രൻ കുരിശിക്കപ്പെട്ട നാഴികയിൽ പാപത്തെ മായിച്ച് അതിന്റെ ശക്തിയാശേഷം നശിപ്പിച്ച പ്രകാരം പാപം മൂലം ഞങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന കടച്ചീട്ടുകളെ കീറിക്കളയണമേ. വന്ദ്യവും പരിശുദ്ധവുമായ നിന്റെ തിരുനാമത്തെ നിരപ്പാക്കുന്ന വെടിപ്പുള്ള ജീവിതത്തെയും സുഹൃതത്തിന്റെ നടപടികളെയും ഞങ്ങൾക്ക് തരയണമേ. ആദിയും അന്തവുമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിച്ചുകൊണ്ട് നിന്റെ ഏകപുത്രന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെയുള്ള കുറ്റം കൂടാതെ ഉള്ള നിലയ്ക്ക് ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. കർത്താവിലാൻ അനുഗ്രഹീതരെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതം പ്രാർത്ഥനകളാലും ദൈവവചനങ്ങളാലും ദൈവസ്തുതികളാലും ധന്യമായി തീരുവാൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ തിരുമനസലിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മുമ്പാകെ സമർപ്പിക്കുന്ന അപേക്ഷകളിലും മുമ്പാകെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയും ഒക്കെ ദൈവമുമ്പാകെ സ്വീകാര്യോഗ്യമാകണമേ എന്ന് നമുക്ക് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കാം. 111 സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവയൊക്കെയും ചോദന ചെയ്യേണ്ടവയുമാകുന്നു. പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം നമ്മുടെ അന്തരാത്മാവിന് ലഭ്യമാകുന്ന സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും പിശാച് സുഖകരമായ ജീവിതാനുഭവങ്ങളും മറ്റ് സമയ ക്രമീകരണങ്ങളും ഒക്കെ മൂലം നമ്മുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുക. നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാം, ദൈവമേ പിശാച് ഒരുക്കുന്ന ഈ ലോകത്തിന്റെ താല്പര്യങ്ങളുടെ കെണികളുടെ ബന്ധനങ്ങളെ വിച്ഛേദിച്ചുകൊണ്ട് ഹൃദയം അങ്ങയുടെ മുമ്പാകെ പകരത്തക്കവണ്ണം ഞങ്ങളുടെ നിമിഷങ്ങളെ ഞങ്ങൾക്ക് പ്രയോജനീഭവിപ്പാൻ അവിടെ ഞങ്ങൾ ഇടയാക്കി തീർക്കണമേ എന്നുള്ള ശ്രേഷ്ഠമായ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ നമ്മെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ശിരസുകളെ സമർപ്പിക്കാം. ഇന്ന് ഈ ദിനങ്ങളിൽ പ്രത്യേകമായി നമുക്കറിയാം, പരിശുദ്ധമായ നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വീണ്ടും നമ്മൾ വരവേൽക്കുവാൻ തക്കവണ്ണം ആരാധനയിൽ കൂടി അനുഷ്ഠാനങ്ങളിൽ കൂടി നമ്മൾ ഒരുങ്ങുകയാണ്. സാധാരണ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ ഒരുപാട് പ്ലാനും പദ്ധതികളും ഒക്കെ നമ്മൾ ചൊരുക്കൂട്ടി വെക്കാറുണ്ട്. ആശംസകളും ഗിഫ്റ്റുകളും കൈമാറുന്ന പ്രക്രിയകളൊക്കെ നിരന്തരം നടക്കാറുണ്ടെങ്കിലും ആശംസകളിൽ നിന്നും അല്ലെങ്കിൽ ഗിഫ്റ്റുകളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാലം നമ്മളെ ആ ഒരു തരത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹൃദയം ഒരുപക്ഷെ നമ്മുടെ ബന്ധനങ്ങളിലൊക്കെ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില സംഗതികളൊക്കെ കൈമാറുന്നതിൽ ചില ബന്ധനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തെ വന്ദിക്കാനും ദൈവത്തെ ആരാധിക്കുവാനും ഒരു ബന്ധനങ്ങളും നമുക്കുണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ എല്ലാ ബന്ധനങ്ങളും ഛേദിച്ചുകൊണ്ട് അപ്പുറമായി ദൈവത്തിന്റെ മുഖം കണ്ട് ആരാധിക്കുവാൻ അല്ലെങ്കിൽ ആ വരവിനെ സന്തോഷത്തോട് വീണ്ടും ആ വരവേൽപ്പിന്റെ ആ ആഗമനത്തിന്റെ ഓർമ്മയെ വരവേൽക്കുവാൻ നമുക്കിടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടും ഭക്തിയോടും ഒരുക്കത്തോടും കൂടെ ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന ഞായറാഴ്ച എവൻഗെലിയൻ ഭാഗം ധ്യാനചിന്തകൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ കരുപ്പിടിപ്പിക്കുവാൻ ഇടയാകണമേ ഉതകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച യോഹനാൻ മാബ്ദാനയുടെ ജനനത്തിന്റെ ഞായറാഴ്ചയായിട്ട് നമ്മൾ ക്രമീകരിക്കുന്നു. ബാലദിനമായിട്ട് സഭ അതിനെ കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ബസീലിയോസ് ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവയുടെ 45th ഓർമ്മയാണെന്നുള്ള കാര്യം നമുക്കറിയാം. മലങ്കര സഭയുടെ ബാവമാരിൽ സൗമ്യ സാന്നിധ്യമായി എല്ലാവരും പ്രകീർത്തിക്കുന്ന ശ്രേഷ്ഠ പരിശുദ്ധ പിതാവാണ് ഔഗേൻ ബാബ. സഭയുടെ സഭയ്ക്ക് വേണ്ടി ഒരുപാട് നൊമ്പരങ്ങളും വേദനകളും ക്രൂരമായ പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള പിതാവാണ്. ഒരുപക്ഷെ ഇന്ന് സഭ സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു തലങ്ങളിലേക്ക് ഉയരുമ്പോൾ അതിന്റെ പിന്നിൽ ആ പിതാവിന്റെയൊക്കെ ശക്തമായ കണ്ണീരും പ്രാർത്ഥനയും ഉണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്തതാണ്. അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭദ്രാസനത്തിന് ആത്മികതയുടെ ഒരു ശ്രേഷ്ഠ ആവരണം നൽകിയ മാത്യൂസ് ബാർ ബർണബാസ് പത്രോലിത്തയുടെ 8th ഓർമ്മയായിട്ട് 9th തീയതി നമ്മൾ കൊണ്ടാടുന്നുണ്ട്. ഈ പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് കോട്ടയാവണം. അതുപോലെ മാ ബഹനാൻ സഹദായുടെയും സഹോദരി സാറായുടെയും കൂട്ടു സഹോദരന്മാരുടെയൊക്കെ സഹദയന്മാരുടെയൊക്കെ ഓർമ്മയാണ് 10th തീയതി. ഇതുപോലെ ഉള്ള ശ്രേഷ്ഠ പിതാക്കന്മാരെ നമ്മൾ അനുസ്മരിക്കുന്നത് ഒരു നിമിഷം അവരുടെ ഓർമ്മ അവർ ചെയ്ത വലിയ വലിയ നന്മകളെ ഒന്ന് നമ്മൾ അയവറക്കുകയാണ്. ആ ഓർമ്മയുടെ അയവറക്കൽ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒത്തിരി നന്മ കൈവരിക്കാൻ ഇടയാക്കി തീർക്കും മുഖാന്തരമായി തീരും എന്ന് പരിപൂർവമായിട്ട് വിശ്വസിക്കുന്നു. ഈ പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന നമുക്കും നമ്മുടെ സഭയ്ക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിനും നമ്മുടെ കുടുംബ ജീവിതത്തിനും ആരാധ്യ ജീവിതത്തിനും ഒക്കെ കാവലും സഹായവുമാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട അനി വർഗീസ് അച്ഛനാണ്. അനി കുര്യാക്കോസ് വർഗീസ് അച്ഛൻ എന്ന് പറയും. അച്ഛന് കോട്ടയം ഭദ്രാസനത്തിലെ വൈദികനാണ്. അദ്ദേഹം നമ്മുടെ ഈ ഹ്യൂസ്റ്റണിലുള്ള തമ്പിച്ചാന്റെ ഒരു ഉച്ച സ്നേഹിതനാണ്. അച്ഛനാണ് എനിക്ക് ഈ നമ്പർ തരികയും വിളിക്കാനായിട്ടുള്ള പ്രചോദനവും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അച്ഛന് 2015 വൈദിക സെമിനാരി പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ അച്ഛനാണ്. സഭയുടെ വിവിധ തലങ്ങളിൽ ശ്രേഷ്ഠമായ സേവനം അനുഷ്ഠിക്കുന്നു. ഇപ്പോഴ് കങ്ങട സെന്റ് തോമസ് പള്ളിയിൽ വികാരിയായിട്ട് ശുശ്രൂഷിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം തോട്ടക്കാട് സെന്റ് മേരീസ് ബേദലക്കയും ഇടവാംഗമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അനിയച്ഛനെ സ്നേഹാദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ഫോണിൽ കണക്ട് ചെയ്യുന്നത് ഭദ്രാസന അരമനയിൽ മാനേജരായിരിക്കുന്ന മന്ത്രി ബിജോയിച്ചനാണ്. അച്ഛനോടുള്ള സ്നേഹം ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കും. എൻ പ്രിയ നിൻ പൊൻകരം, എൻ പ്രിയ നിൻ പൊൻകരം എന്ന് ആരംഭിക്കുന്ന ഗീതം സുവിശേഷ ഗീതങ്ങളിലെ 75th ഗീതമാണ്. പ്രിയപ്പെട്ട രാജനകള് ഈ ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കും. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തുന്നതിനാൽ എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂവിൽ എന്നുള്ള അഴമായ അർത്ഥമുള്ളൊരു ഗീതമാണ്. ഇപ്പോഴ് രാജനങ്ങൾ ആ ഗീതം ആലപിക്കും. അതിനുശേഷം അനിയച്ചൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. ഗാനങ്ങളെ
കേൾക്കാവോ?
കേൾക്കാം, കേൾക്കാം, പാടിക്കോളൂ.
എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാ എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂവിൽ, എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ എൻ വേദന മാറിടുമേ, എൻ രോഗങ്ങൾ കിഴിക്കിടുമേ, എൻ വേദന മാറിടുമേ, എൻ രോഗങ്ങൾ നീങ്ങിടുമേ, അങ്ങേ മാർവിൽ ചാരിടുമ്പോൾ ഞാനെന്തോ ഭാഗ്യവാനാ അങ്ങേ മാർവിൽ ചാരിടുമ്പോൾ ഞാനെന്തോ ഭാഗ്യവാനാ എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാ എൻ ജീവിത പാരങ്ങളാൽ കേഴണ്ടപ്പോ ജീവിത സാഗരെ പാരങ്ങളാൽ എന്തോ നീ വാഞ്ഞിടുമ്പോൾ ജീവിത സാഗരെ പാരങ്ങളാൽ എന്തോ അമര കാരണായി നിൻ സാന്നിധ്യം എന്നെന്നും മതി എനിക്ക് അമര കാരണായി നിൻ സാന്നിധ്യം എന്നെന്നും മതി എനിക്ക് എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാ എൻ ജീവിത പരങ്ങളാൽ കേഴണോവിൽ ഉറ്റവർ കൈവിടും സ്നേഹിതർ മാറിടും പെറ്റമ്മയും തള്ളിടുമേ ഉറ്റവർ കൈവിടും സ്നേഹിതർ മാറിടും പെറ്റമ്മയും തള്ളിടുമേ മാറ്റമില്ല വിശ്വസ്തനെ നിന്റേതല്ലോ എന്നും ഞാൻ മാറ്റമില്ല വിശ്വസ്തനെ നിന്റേതല്ലോ എന്നും ഞാൻ എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിരുന്നതാ എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂവിൽ എൻ ജീവിത ഭാരങ്ങളാൽ കേഴണമോ ഈ ഭൂവിൽ.
തിരുവചന ധ്യാനത്തിനായി വന്നിയ അനിയച്ചനെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനിയച്ച ഹലോ.
ദൈവത്തിന്റെ വന്ദ്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഹൃദയത്തിൽ പുൽക്കൂടുകളെ ഒരുക്കേണ്ടുന്നതായ ദിനങ്ങളിലൂടെയാണ് നമ്മളൊക്കെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ ജനനത്തെ ഉൾക്കൊള്ളുവാൻ ലോകമൊക്കെയും ഒരുങ്ങുന്നതായ ദിവസങ്ങളാണിത്. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനാ പാരമ്പര്യത്തിൽ എൽദോ നോമ്പിന്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നോമ്പ് ഒരു വഴിയാണ്. നമ്മുടെയൊക്കെയും ഭൗതിക ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് സ്ഥിരം യാത്ര ചെയ്യുന്ന വഴികളിൽ നിന്നൊക്കെ ഒന്ന് മാറി ആത്മാവിന്റെ വഴിയെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു അവസരമാണ് നോമ്പ് ദിനങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ആത്മീയതയുടെ വഴി. എല്ലാ മതങ്ങളും അനുശാസിക്കുന്നതും ഈ വഴിയെ സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ്. മലകയറിയും ഹജ്ജ് തീർത്ഥാടനം നടത്തിയും പദയാത്ര നടത്തിയും ഒക്കെ ഓരോ മനുഷ്യനും അവനവനെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേവലം ഒരു ശരീരം മാത്രമല്ല എന്നുള്ള വലിയൊരു വസ്തുതയാണ്. ആത്മാവിന്റെ പ്രാധാന്യവും അതിനെ വളർത്തുന്നതിനെ പറ്റി, അല്ലെ അതിനെ വളർത്തേണ്ടുന്നതിന്റെ ആവശ്യകതയെ പറ്റിയുള്ള ഒരു ബോധ്യവും അത് ഉള്ളിലുണ്ടാവുമ്പോൾ മാത്രമേ നമ്മുടെയൊക്കെയും ആത്മീയ ജീവിതം, സഭാജീവിതം അർത്ഥപൂർണമായി തീരുകയുള്ളൂ. ആയതിനാൽ നോമ്പിന്റെ ഈ വഴിയിലൂടെയുള്ള യാത്രയുടെ ദിനങ്ങൾ അത് നമ്മുടെ ശുദ്ധീകരണത്തിനും ദൈവസാമീപ്യത്തിലേക്കുള്ള ഒരു മടക്ക യാത്രയ്ക്ക് മുഖാന്തരമായി തീരണം എന്ന് മാത്രം ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ നിയമ രചനകളിൽ പലയിടത്തും നമ്മൾ കാണുന്ന ഒരു വസ്തുവാണ് കല്ല്. കല്ലിനെ പറ്റി നിരവധി തവണ പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്മാരക ശിലയായിട്ട്, അതിർത്തി കുറിക്കുന്നതിനുള്ള അതിർത്തി കാണിക്കുന്നതിനുള്ള ശിലയായിട്ട്, അതുപോലെ തന്നെ ആയുധം നിർമ്മിക്കുന്നതിന് നിയമങ്ങളും രേഖകളും കുത്തിവെക്കുന്നതിനുള്ള ശിലയായിട്ട് ഒക്കെയും കല്ലിനെ പറ്റി പറയുന്നുണ്ട്. മറ്റ് പലയിടങ്ങളിലും നാട്ടിയ കല്ലുകൾ ആരാധന ആലയങ്ങളായി മാറുന്നതും അതുപോലെ തന്നെ പൂർവ്വപിതാക്കന്മാരെ കല്ലിനെ സാക്ഷിയാക്കി വാക്കുകൾ വരെ പറഞ്ഞ് ഉറപ്പിക്കുന്നതായിട്ടും പഴയ നിയമ രചനകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സമൂഹൽ പ്രവാചകന്റെ 1 ഏഴാം അധ്യായത്തിന്റെ 12 വാക്യമാണ്. സമൂഹൽ പ്രവാചകന്റെ 1 ഏഴാം അധ്യായം 12 വാക്യം. പിന്നെ സമൂഹയിൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ചേനിനും മധ്യെ നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബനേസർ എന്ന് പേരിട്ടു. പിന്നെ സമൂഹയിൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും സേനിനും മധ്യെ നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബനേസർ എന്ന് പേരിട്ടു. ഇതിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ബാൽവിഗ്രഹങ്ങളുടെയും അസ്തോര പ്രതിഷ്ഠകളുടെയും ഒക്കെ പിന്നാലെ പോയി സത്യദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പുരോഹിതനും ന്യായാധിപനും പ്രവാചകനും നേതാവുമൊക്കെയായ സമൂവേലിന്റെ ആഹ്വാനം കൈക്കൊണ്ട് യഹോവയിലേക്ക് മനം തിരിഞ്ഞു വരുന്നതായ ഒരു സന്ദർഭം. മിസ്പയിൽ ശമുവേൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ അവർ ഒന്നിച്ചുകൂടി ഉപവസിച്ച് അനുദപിച്ച് യഹോവയെ സ്തുതിക്കുമ്പോൾ ഇസ്രായേൽ ജനം മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫിലിസ്തീർ കേട്ട് അവർ ഇസ്രായേലിനോട് യുദ്ധത്തിനായി പുറപ്പെട്ടു വരികയാണ്. ശമുവേൽ പ്രവാചകൻ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുകയും യഹോവ ഫിലിസ്തീരുടെ മേൽ ഒരു വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിക്കുകയും ഇസ്രായേൽ വിജയം വരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം ആ വിജയം ആഘോഷിച്ചുകൊണ്ട് ശമുവേൽ പ്രവാചകൻ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ചേനിനും മധ്യേ നാട്ടുകയും ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബനേസർ എന്ന് പേരിടുകയും ചെയ്യുന്നു. അതാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. തീർച്ചയായും ശമുവേൽ പ്രവാചകൻ അന്ന് നാട്ടിയ ആ ചില സ്ഥാപനം അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയാതെ വയ്യ. പ്രത്യേകിച്ച് ശമുവേൽ പ്രവാചകന്റെ ആ ശിലാസ്ഥാപനത്തിന്റെ 1 സവിശേഷത എന്ന് പറയുന്നത് അതൊരു പൂർവകാല അനുസ്മരണത്തിന്റെ ശിലാസ്ഥാപനമായി യഹോവ ഇത്രത്തോളം സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശമുവേൽ പ്രവാചകൻ കല്ല് നാട്ടുന്നതും ഏബനേസർ എന്ന് പേരിടുന്നതും. തീർച്ചയായും ചേനിലും മിസ്പയ്ക്കും മധ്യേ നാട്ടിയ കല്ല് അത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അവരെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ ഫിലിസ്തീർ ഇസ്രായേലിന് നേരെ നിരന്തരം യുദ്ധത്തിന് പുറപ്പെടുന്നതായി കാണാം. യുദ്ധത്തിൽ ഇസ്രായേൽ ജനത പരാജയപ്പെട്ടപ്പോൾ ഫിലിസ്തീർ ദൈവത്തിന്റെ നിയമപ്പെട്ടകം അവരിൽ നിന്ന് തട്ടിയെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നു. എന്നാൽ അന്ന് മുതൽ ഫിലിസ്തീരുടെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. പിന്നീട് പെട്ടകം അവിടെ നിന്ന് ഗത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ആബാലവൃദ്ധ ജനങ്ങൾക്ക് മൂലരോഗം ബാധിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് പെട്ടകം വീണ്ടും എക്രോനിലേക്ക് കൊണ്ടുപോവുകയും എന്നാൽ അവിടുത്തെ ജനങ്ങൾ ഭയന്ന് നിലവിളിച്ച് സകല പ്രഭുക്കന്മാരെയും പ്രശ്നക്കാരെയും വരുത്തി പെട്ടകം തിരികെ ഇസ്രായേൽ മക്കൾക്ക് മടങ്ങി നൽകുവാനൊക്കെ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ഇവിടെ ദൈവത്തിന്റെ പെട്ടകം ഇസ്രായേലിലേക്ക് മടക്കി വരുത്തുന്നതിന് യഹോവയായ ദൈവം തന്നെ പ്രവർത്തിച്ചുവെന്ന് ഫിലിസ്തർ പോലും തിരിച്ചറിഞ്ഞ ഒരു വലിയ വസ്തുതയാണ്. ഇത് ദൈവജനം അറിയണം, അംഗീകരിക്കണം, യഹോവയെ സ്തുതിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തങ്ങളുടെ പൂർവികരെ അതിശയകരമായി നടത്തിയതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് പ്രവാചകൻ ആ ശിലാസ്ഥാപനം അവിടെ നിർവഹിക്കുന്നത്. പഴയ കാലങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ശിലാസ്ഥാപനം നമ്മോടും പ്രധാനമായി ആഹ്വാനം ചെയ്യുന്നത്. ഒരു യുസ് ആൻഡ് ത്രോ സംസ്കാരത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പലപ്പോഴും തിരിഞ്ഞു നോട്ടത്തിനോ സ്മരണകൾക്കോ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം ഒരുപാട് നഷ്ടമായി പോകുന്നുമുണ്ട്. ശൈശവത്തിൽ എല്ലാമെല്ലാം ആയിരുന്ന മാതാപിതാക്കളെയും ബാല്യത്തിലും കൗമാരത്തിലും സ്നേഹിച്ചും കലഹിച്ചും കളിച്ചും നടന്ന സഹോദരങ്ങളെയും വരെ പുതിയ പുതിയ നേട്ടങ്ങൾക്ക് വേണ്ടിയോ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ മനഃപൂർവ്വമോ അല്ലാതെയോ മറന്നു പോകുന്ന നമ്മുടെയൊക്കെ ജീവിത രീതികൾക്ക് ഒരു ബദൽ മാതൃകയായിട്ട് പ്രവാചകന്റെ ശിലാസ്ഥാപനം ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. വന്ന വഴികളിൽ ഒപ്പമുണ്ടായിരുന്നവരെയൊന്നും നന്മ പകർന്നു തന്നവരെയൊന്നും വിസ്മരിച്ചു പോകരുത് എന്നുള്ള സ്നേഹത്തോടെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ ശിലാസ്ഥാപനം ഇന്ന് നമ്മുടെ മുമ്പിൽ നൽകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായത്തിന്റെ 1 വാക്യത്തിലും പറയുന്നുണ്ട്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുന്നതിനെന്ന്. നമ്മുടെ സഭയുടെ ആരാധനാ പാരമ്പര്യത്തിലും ഈ പൂർവീക അനുസ്മരണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെയും അറിയാം. പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലേക്കുള്ള യാത്രയിലാണ്. ക്രിസ്തുവിന്റെ ജന്മപെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ചയിൽ തലമുറകളുടെ അനുസ്മരണമാണ് ദേവൻഗേലിയൻ ഭാഗത്ത് നമ്മൾ കേൾക്കുന്നത്. 42 തലമുറകളെയാണ് അവിടെ അനുസ്മരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന മുമ്പും പൂർവികരെ വാങ്ങിപ്പോയ എല്ലാവരെയും അനുസ്മരിക്കുന്നതായ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ആമുക്കെ സ്വന്തം ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനുള്ള ഓട്ടത്തിനിടയിൽ പലപ്പോഴും നമുക്ക് ലഭിച്ച ചുരിഞ്ഞു തന്ന നന്മകളുടെ ഉറവുകൾ വിസ്മരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ ഇവിടെ സമൂഹ പ്രവാചകൻ ഭൂതകാല നന്മകളുടെ കൃതജ്ഞതയാണ് ഈ ഏബനേസറിന്റെ പ്രതിഷ്ഠയിലൂടെ നമുക്ക് മുമ്പിൽ കാട്ടിത്തരുന്നത്. രണ്ടാമത്തെ ഈ പ്രതിഷ്ഠയുടെ ഈ ശിലാസ്ഥാപനത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്, ഇത് യഹോവയിലേക്കുള്ള മടക്ക യാത്രയുടെ ഒരു ശിലാസ്ഥാപനമായിരുന്നു. ബലഹീനരായിരുന്ന ഇസ്രായേൽ ജനത ഫിലിസ്തീനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് യഹോവയായ ദൈവത്തിന്റെ പ്രവർത്തനം ഒന്ന് മാത്രമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. കാരണം ആ വിജയം യഹോവ അവർക്ക് നൽകുവാനുള്ള കാരണം അവർ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിഞ്ഞു. അതുപോലെ തന്നെ അന്യദൈവങ്ങളെയും ബാൽ വിഗ്രഹങ്ങളെയും തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യഹോവയോട് പാപം ചെയ്തുവെന്ന് തിരിച്ചറിഞ്ഞ് യഹോവയുടെ സന്നിധിയിൽ അവർ ഉപവസിച്ചു. അവരുടെ ഈ അനുതാപപൂർവമായ പ്രാർത്ഥനയും ഉപവാസവും മൂലമാണ് യഹോവ ഒരു വലിയ ഇടിമുടക്കമുണ്ടാക്കി യുദ്ധത്തിൽ ഫിലിസ്തീനെ പരാജയപ്പെടുത്തി ഇസ്രായേൽ മക്കളെ വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശമുവേൽ പ്രവാചകൻ നാട്ടുന്ന ഈ ശില അത് ഇസ്രായേൽ ജനതയുടെ ദൈവസന്നിധിയിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ കുംഭസാരത്തിന്റെ ശിലാസ്ഥാപനമായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഇസ്രായേൽ ചരിത്രം പരിശോധിക്കുമ്പോൾ യഹോവയെ മറന്നു ജീവിക്കുന്ന ഇസ്രായേൽ ജനതയെ നിരവധി തവണ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അത് പലപ്പോഴും യഹോവയോട് അടുത്ത് നിൽക്കുമ്പോൾ തങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായോ മാറ്റിവെക്കേണ്ടതായോ വരുന്ന പല ജീവിത ആസ്വാദനങ്ങളെയും തങ്ങളുടെ ജീവിതത്തിൽ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി ആയിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടും ചെങ്കടലടക്കമുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തിട്ടും പകൽ മേഘമായും രാത്രി അഗ്നിയായും കൂടെ ഇരുന്നിട്ടും കനാനിലേക്ക് കടക്കുമ്പോൾ തേനും പാലും ഒഴുകുന്ന എല്ലാവിധ ജീവിത സുഖങ്ങളും സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യുന്ന കനാനിലേക്ക് കടക്കുമ്പോൾ അവർ സത്യദൈവത്തെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. കാരണം എല്ലാ സുഖങ്ങളും സൗഭാഗ്യങ്ങളും അത് തങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളെയും അവിടെ ആസ്വദിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഇവിടെയും ജനം യഹോവയിൽ നിന്ന് അകലുന്നത് ഭൗതികമായ പല ജീവിത സുഖങ്ങളെയും അനുഭവിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടിയാണ്. ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത് പ്രതിഷ്ഠകളെയും കൂട്ടുപിടിക്കുന്നത് തങ്ങൾക്ക് തോന്നിയതുപോലെ തങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഇവിടെ കാണുന്ന ഇസ്രായേൽ ജനതയുടെ ചിത്രം അത് പലപ്പോഴും നമ്മുടെയൊക്കെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളുടെ ഒരു മുൻചിത്രമായിട്ട് നമ്മുടെ മുമ്പിൽ മാറുന്നില്ലേ എന്നുള്ളത് നമ്മളൊന്ന് സ്വയം ഉള്ളിൽ ചിന്തിക്കുക. ദൈവത്തെ കൂട്ടുപിടിച്ചാൽ അല്ലെങ്കിൽ ആത്മീയരെ കൂട്ടുപിടിച്ചാൽ നമുക്കുണ്ടാകുന്ന ചില നഷ്ടങ്ങളെപ്പറ്റി ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഭാരപ്പെടാറുണ്ട്. എവിടെയാണ് ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? അല്ലെ, ദൈവത്തെ കൂട്ടുപിടിച്ചാൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതായ സുഖ സൗകര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയുള്ള ആകുലത? അത് ഒന്നുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ യഹോവയെ മനഃപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് വസ്തുത. അത് അവനവൻ തന്നെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റി നിർത്തലിന്റെ സാഹചര്യങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കും. മനഃപൂർവമോ അല്ലാതെയോ നമ്മിൽ നിന്ന് ഇടം നഷ്ടപ്പെടുന്ന ദൈവത്തിങ്കിലേക്ക് ഒരു മടക്കയാത്ര നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഇസ്രായേൽ മക്കൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് കാരണമായത് തങ്ങളുടെ ജീവിതത്തിന്റെ നിസ്സാരതയെപ്പറ്റിയുള്ള ബോധ്യമാണ്. മിസ്രയിൽ ഒന്നിച്ചുകൂടി ഇസ്രായേൽ ജനം ഫിലിസ്തീൻ തങ്ങളെ ആക്രമിക്കാൻ വരുന്നുവെന്ന് മനസ്സിലാക്കിയിട്ട് ശമുവേലിനോട് വിലവിളിക്കുന്നുണ്ട്. നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞ് ശമുവേൽ പ്രവാചകനോട് നിലവിളിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ നിസ്സാരതയെപ്പറ്റിയുള്ള ബോധ്യം അത് ഉണ്ടാകുന്നിടത്ത് മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് ഒരു മടക്കയാത്ര സാധ്യമാകൂ എന്നുള്ളതാണ് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തങ്ങളുടെ ബുദ്ധിയോ ശക്തിയോ അംഗബലമോ ആയുധബലമോ അല്ല തങ്ങൾക്ക് വിജയം നൽകിയത്, മറിച്ച് തങ്ങളുടെ അനുതാപപൂർവമായ പ്രാർത്ഥനയും ഉപവാസവുമായിരുന്നു എന്നുള്ള ബോധ്യം അവർക്കുണ്ടായി. അതുകൊണ്ടാണ് ഈ ശിലാസ്ഥാപനം അത് ദൈവത്തിങ്കിലേക്കുള്ള മടക്കയാത്രയുടെ ശിലാസ്ഥാപനമായിട്ട് മാറ്റപ്പെടുന്നത്. ക്രിസ്തുവിന്റെ ജനനത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതായ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ദൈവത്തിന്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നതും സൃഷ്ടാവിലേക്കുള്ള സൃഷ്ടിയുടെ ഒരു മടക്കയാത്ര തന്നെ ആയിരുന്നു എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. അതിനുവേണ്ടിയുള്ളതായിരുന്നു ദൈവത്തിന്റെ മനുഷ്യാവതാരം. കാരണം ദൈവപുത്രൻ മനുഷ്യനായത് മനുഷ്യരെ ദൈവപുത്രന്മാരാക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഔരസ്ത്യ ആത്മീയതയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നമ്മുടെയൊക്കെയും കടമ എന്ന് പറയുന്നത് ദൈവീകരായി ജീവിക്കുക എന്നുള്ളതാണ്. പാപത്തിൽ വീണുപോയ മനുഷ്യകുലത്തെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും പാപത്തിന്റെ മരണത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. തീർച്ചയായും ആ ബോധ്യം നമ്മയൊക്കെയും ഭരിക്കേണ്ടതാ. ദൈവീകരാവുക എന്ന് പറഞ്ഞാൽ അത് നല്ല മനുഷ്യരാകുന്നതിലൂടെ തന്നെയാണ് നമ്മളൊക്കെയും ദൈവീകരായി തീരുന്നത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ജീവിക്കുവാനുള്ള അവസരം, ജീവിത നാളുകൾ, അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമായ രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്താണ് നമ്മളൊക്കെയും നല്ല മനുഷ്യരായി അല്ലെ ദൈവീകരായി മാറ്റപ്പെടുന്നത്. നീതിമാനായ യോബിന്റെ പുസ്തകം 5 26 27 വാക്യങ്ങളിൽ യഹോവ യോബിനോട് പറയുന്ന ഒരു വാക്യമുണ്ട്. തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടിച്ചു വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. പൂർണ്ണ വാർദ്ധക്യത്തിൽ കറ്റക്കൂമ്പാരം പോലെ അടുക്കി വെക്കപ്പെടണമെങ്കിൽ തീർച്ചയായും ജീവിക്കുമ്പോൾ നെല്ല് പോലെ ജീവിക്കുക എന്നുള്ളതാണ്. അതായത് നെല്ലിന്റെ ചില സവിശേഷതകളെ പറ്റിയാണ് പറയുന്നത്. അറ്റപ്പുള്ള ജീവിതം അല്ലെ, ആര് കണ്ടാലും പ്രത്യേകിച്ച് പ്രവാസികളായ നിങ്ങൾക്കൊക്കെയും അറിയാം, കേരളം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഈ ഒരു പച്ചപ്പാണ്, കുട്ടനാടിന്റെ സൗന്ദര്യം. മനസ്സിന് കുളിർമ പകരുന്ന ഒരു സന്തോഷം പകരുന്ന ഒരു പ്രത്യേക പച്ചപ്പ്, റബ്ബറിന്റെ പോലെയല്ല എന്നുള്ളതും വ്യക്തമായിട്ട് അറിയാമല്ലോ. നന്മ നിറഞ്ഞ ജീവിതങ്ങൾ ആയി തീരുക എന്നുള്ളതാണ് പച്ചപ്പുള്ളവരായി ജീവിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശാവിന്റെ മുഖം കണ്ടിട്ട് യാക്കോബ് പറയുന്ന ഒരു വാക്യമുണ്ട്, നിന്റെ മുഖം ദൈവത്തെ പോലെ ആയിരിക്കുന്നു. അതായത് താൻ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ അതിന് പകരം ചോദിക്കുവാനാണ് തന്റെ സഹോദരൻ കടന്നു വരുന്നത് എന്നുള്ള ബോധ്യത്തോട്, ആളെ കൂട്ടി കടന്നു വരുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടി തന്റെ ജീവിതം തീരാൻ പോവുകയാണ് എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന യാക്കോബിന്റെ അടുക്കിലേക്കാണ് യേശാവ് വന്നിട്ട് സഹോദര എന്ന് പറഞ്ഞ് അവനെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്യുന്നത്. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി, നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമായി, അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മെ സ്നേഹിക്കുവാനും കരുതുവാനും ഒരു മുഖം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു കരം ഉണ്ടാകുമ്പോൾ, തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ കരമായി, ദൈവത്തിന്റെ മുഖമായി മാറ്റപ്പെടും. നമുക്ക് തന്നെ അറിയാം അല്ലെ, ഏതെല്ലാം സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളായി മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ തകർന്നു നിൽക്കുന്ന അല്ലെ തകർച്ചയുടെ നടുവിൽ മനപ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു വാക്കുകൊണ്ട് പോലും നമ്മെ ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അത് ദൈവദൂതനായിരുന്നു അല്ലെ ദൈവത്തിന്റെ മാലാഖയായിരുന്നു അവനെന്ന് നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും പറയാറുണ്ട്. തീർച്ചയായും പ്രയാസപ്പെടുന്നവന്റെയും വേദനിക്കുന്നവന്റെയും ജീവിതത്തിലേക്ക് ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നന്മയുള്ള ഒരു ജീവിതം നമ്മൾ കാഴ്ചവെക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ മുഖം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്നുള്ളത് വിസ്മരിച്ച് പോകരുത്. ഇവിടെ ശമൂവേൽ പ്രവാചകൻ ശേനിന്റെ മിസ്ബയ്ക്കും മധ്യേ നാട്ടിയ ശില, അത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവരുടെ പൂർവ്വകാലങ്ങളെ അനുസ്മരിപ്പിക്കുന്നതും അവരുടെ ജീവിതശൈലികളെ വിട്ടുതിരിഞ്ഞ് യഹോവയിലേക്ക് മടക്കയാത്ര നടത്തുന്നതിനും ആയി രൂപാന്തരപ്പെട്ടുവെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലും ഇങ്ങനെയൊരു ശിലാസ്ഥാപനത്തിന്റെ ആവശ്യകത വളരെ പ്രാധാന്യമർഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ നിന്നും ലഭിച്ച അനുഗ്രഹങ്ങളെയും സഹോദരങ്ങളിൽ നിന്ന്, മറ്റ് സഹജീവികളിൽ നിന്ന് ലഭിച്ച നന്മകളെയും അനുസ്മരിച്ചുകൊണ്ട് തെറ്റിപ്പോകുന്ന സഞ്ചാരപാതകളിൽ നിന്നും നമ്മൾ ഇടം നഷ്ടപ്പെട്ടു പോകുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് അനുതാപപൂർവമായ ഒരു മടക്ക യാത്ര നടത്തുന്നതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു പ്രാർത്ഥനാ സംഗമത്തിന് അവസരം നൽകിയ പ്രത്യേകമായി എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട തമ്പിച്ചായന്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട രാജേഷൻ, അതുപോലെ തന്നെ പ്രിയ സഹോദരൻ ബിജോയച്ചൻ എല്ലാവരോടും പ്രത്യേകമായി ഒരു വാക്ക് നന്ദി അറിയിക്കുന്നു. പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്ന പോലെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നുള്ള ആ ഒരു ബോധ്യം, തീർച്ചയായും പകർച്ചവ്യാധികളുടെ നടുവിൽ പ്രകാശം ഉദിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നന്മയുടെ പ്രകാശം ലഭിക്കുന്ന ഒരു ക്രിസ്മസ് കാലഘട്ടമായി ഈ ക്രിസ്മസ് മാറിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്മയുള്ള ഒരു ക്രിസ്മസ് കാലഘട്ടം പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട അനി കെ വർഗീസ് അച്ഛൻ, കോട്ടയം ഭദ്രാസനത്തിലെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്നതോടൊപ്പം അമേരിക്കൻ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ സുബോധ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വളരെ ശ്രേഷ്ഠവും വ്യത്യസ്തവുമായ ഒരു വിഷയം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. സാധാരണ വേദപുസ്തകത്തിലെ വ്യക്തികളെ പരാമർശിച്ച് പ്രസംഗങ്ങൾ നടത്താറുണ്ട്, സംഭവങ്ങളെ കോർത്തിണക്കാറുണ്ട്, ഉപമകളെയും ദൃഷ്ടാന്തങ്ങളെയും ഒക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ശമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം ഏഴാം അധ്യായത്തിലെ 12 വാക്യത്തിൽ, പിന്നെ ശമുവേൽ ഒരു കല്ലെടുത്തു മിസ്തയ്ക്കും ഷേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞു, അതിന് എബനേസർ എന്ന് പേരിട്ടു. ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ധാരാളം കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വളരെ ഭംഗിയായി കല്ല് നാട്ടലിന്റെ പ്രസക്തിയെ രണ്ട് അനുഗ്രഹീതമായ വ്യത്യസ്തമായ ചിന്തകളിലൂടെ പ്രിയപ്പെട്ട അച്ഛൻ അവതരിപ്പിച്ചു. ഈ വരികൾ ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു, അടുത്ത കാലത്ത് നമ്മളൊക്കെ എപ്പോഴും പാടുന്ന ഒരു പാട്ടുമാണ്. പ്രത്യേകിച്ച് വീട്ടിൽ ഒരു വിശേഷ ദിവസം ആണെങ്കിൽ അന്നേരം പാടുന്ന പാട്ടാണ് ഇത്രത്തോളം യഹോവ സഹായിച്ചു. ജോലിയിൽ ഉയർച്ച കിട്ടിയാൽ ഉടൻ പാടുന്ന പാട്ടാണ് ഇത്രത്തോളം യഹോവ സഹായിച്ചു. വിവാഹ വാർഷികത്തിനും ജന്മദിന സന്തോഷം അറിയിക്കുവാനുമൊക്കെ ഈ പാട്ട് പാടാറുണ്ട്. പക്ഷേ ഈ പാട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചത് ദൈവം ജീവിതത്തിന്റെ വ്യത്യസ്തമായ നിമിഷങ്ങളിൽ പ്രതിസന്ധികളെയൊക്കെ മാറ്റിവെച്ച് വളരെ ഭംഗിയായി ദൈവ നടത്തിപ്പുകൾ പൂർത്തീകരിച്ചപ്പോഴും അവിടെ പറയുന്നുണ്ട്. അതിന്റെ 9 വാക്യത്തിൽ, ശമുവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു, യഹോവ ഉത്തരമരുളി. ദൈവം തമ്പുരാനോടുള്ള യാചനാസ്വരം ദൈവം കേട്ടുകഴിഞ്ഞപ്പോൾ ആ പ്രതിസന്ധികളെയും കഷ്ടതകളെയും പ്രയാസങ്ങളെയും ഒക്കെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുത്തപ്പോൾ അന്ന് ഒരു കല്ല് നാട്ടിയിട്ട് പാടിയ വാക്കാണ് ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. നമ്മൾ പലപ്പോഴും പാടുന്നത് പ്രതിസന്ധികൾ വരുമ്പോഴല്ല, സന്തോഷം പൂർത്തീകരിക്കുമ്പോൾ ആ സന്തോഷം പകർന്നു കൊടുക്കുവാൻ ഈ പാട്ട് ഉപയോഗിക്കുമ്പോൾ ഈ 2020 ഡിസംബർ മാസം അതിന്റെ അവസാന മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്ന് അതിന്റെ 2 ദിവസം കൂടിയാണ്. ഇനി 29 ദിവസം കൂടി കഴിയുമ്പോൾ 2020 എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വരവേറ്റ ഒരു പ്രതിസന്ധിയുടെ വർഷം അവസാനിക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രതീക്ഷ 2021 നല്ലതായിരിക്കും. 2019 ഒരുപാട് പ്രവാചകന്മാരും ദൈവപുരുഷന്മാരും ഒക്കെ വാതോരാതെ പ്രസംഗിച്ചു 2020 ആയിരിക്കും ഏറ്റവും നല്ല വർഷം. പക്ഷെ ഒരു തരത്തിൽ അത് ശരിയാണ്. ദൈവത്തെ അല്പം കൂടി അറിയുവാനും ദൈവത്തെ അല്പം കൂടി മുറുകെ പിടിക്കുവാനും പ്രതിസന്ധികൾ ജീവിതത്തിന്റെ ഭാഗമാണെന്നും ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും മാത്രം പോരാ, മനുഷ്യന് ദൈവകൃപയും ദൈവകരുണയും അനിവാര്യമാണെന്ന് നമ്മളെ ചിന്തിപ്പിച്ച നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും നല്ലൊരു വർഷമാണ് 2020. നമ്മുടെ ചെയ്തു വന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള വിഷമം നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ദൈവത്തെ അറിയുവാനുള്ളൊരു അവസരം ലഭിക്കപ്പെട്ടു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കല്ല് എന്ന് പറയുന്ന വിഷയത്തെ ചിന്തിക്കുകയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം ഈ കല്ലിന്റെ വിഷയങ്ങൾ ഏറെയുണ്ട്. പ്രത്യേകിച്ച് യോശുവ പ്രവാചകന്റെ പുസ്തകം 4 അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ യോർദാൻ കടന്ന് വരുന്ന ഇസ്രായേൽ മക്കൾ 600,000 പരം മനുഷ്യരെയും കൊണ്ട് മോശയും യോശുവയും ഇങ്ങനെ ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ ആരംഭം കുറിക്കുമ്പോൾ യോർദാനിൽ നിന്ന് പിറക്കിയ 12 കല്ലുകളെ കുറിച്ച് വളരെ പറയുന്നുണ്ട്. നിങ്ങളുടെ തലമുറകൾ ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും ദൈവം നൽകിയ വിടുതലിനെ കുറിച്ചും തലമുറകൾക്ക് ബോധ്യമാകുവാൻ ഇത് നിങ്ങൾ തലമുറയായി അനുഷ്ഠിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ഇതിന് വളരെ ബന്ധമുണ്ട്. നമുക്കൊക്കെ ഇഷ്ടമാണ് വീടിന് കല്ലിടാൻ. നാട്ടിലൊക്കെയാണെങ്കിൽ നിശ്ചയമായിട്ടും വൈദികരെ കൊണ്ടോ അല്ലെങ്കിൽ ആ സുവിശേഷം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഒരു മുതിർന്ന അപ്പച്ചനെയോ ഒക്കെ വിളിച്ച് കല്ലിടുന്നൊരു പതിവുണ്ട്. ഇവിടെയും ചിലരെങ്കിലും ഇവിടുത്തെ സിസ്റ്റത്തിൽ ആദ്യം ഒരു പ്ലാറ്റ്ഫോം കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ട് അത് ബിൽഡർ അവരുടെ സൗകര്യത്തിന് ചെയ്യുമെങ്കിലും ചിലരെങ്കിലും ഈ കല്ലിടിയൽ കർമ്മത്തെ വളരെ ഭംഗിയായി സന്തോഷത്തോടെ സ്വീകരിക്കുകയും അത് ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന ഒരു ഭവനം എനിക്ക് അനിവാര്യമാണെന്നുള്ള ചിന്തയിൽ ചെയ്യിപ്പിച്ച സംഭവങ്ങളും ഞാൻ പിന്നോട്ട് ഓർക്കുമ്പോൾ മനസ്സിലൂടെ കടന്നു പോകുകയാണ്. എന്നാൽ അതിനേക്കാളും പ്രസക്തമായ കാര്യം നമ്മളൊക്കെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുന്ന ദേവാലയം, ദേവാലയത്തിന്റെ ഭംഗിയും അതിന്റെ ആകൃതിയും അതിന്റെ ഉള്ളിലെ ആ മനോഹാരിതയും ഒക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്നൊരു കാര്യം, തിരുബലി അർപ്പിക്കുന്ന വിശുദ്ധ മത്ബഹായിലെ ത്രോണോസിന്റെ അടിയിൽ 12 കല്ലുകൾ അതിനകത്ത് കുന്തിരിക്കവും വെച്ചൊരു ചെപ്പിനകത്ത് വിശുദ്ധ മൂറോൻ ഒഴിച്ച് അതിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കും. ആ പ്രതിഷ്ഠയാണ് ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം. ദേവാലയത്തിന്റെ തുടക്കത്തിൽ പണി തുടങ്ങുമ്പോൾ വയ്ക്കുന്നതായ ശിലാ ഫലകത്തെക്കാൾ അല്ലെങ്കിൽ ശിലയേക്കാൾ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ദേവാലയം മൂറോനാൽ അഭിഷേകം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന കർമ്മം. മഹാപുരോഹിതൻ കടന്നു വന്ന് മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ശുശ്രൂഷാ സംഘവും വിശ്വാസികളും എല്ലാം കൂടെ ചേർന്ന് അനുഗ്രഹീതമായ ഒരു കർമ്മത്തിന്റെ ഭാഗമാകുകയാണ്. അത് തലമുറകളായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രസക്തമായ കാര്യമാണ്. ആ കല്ലിന്മേലാണ് ആ ദേവാലയം പണിയുന്നത്, അത് നിലനിൽക്കുന്നത്, വിശ്വാസികളുടെ പ്രാർത്ഥന ആ ദൈവകൃപയായി സംഗമിക്കപ്പെടുന്നത്. അപ്പോൾ ഞാനത് കൂടുതൽ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഒരു നല്ല തുടക്കം പ്രിയപ്പെട്ട അനി കെ വർഗീസ് അച്ഛൻ നൽകി തന്നു. അച്ഛന്റെ സംഭാഷണ ശൈലി, പ്രത്യേകിച്ച് മലയാള ഭാഷകൾ വളരെ കൃത്യമായി ഉപയോഗിക്കുവാനുള്ള ഒരു കഴിവ് അച്ഛനുണ്ട്. ആ പ്രസംഗ പാഠവത്തിൽ അല്ലെങ്കിൽ സുവിശേഷ ഘോഷണത്തിൽ ഏറെ ശോഭിക്കാനുള്ള എല്ലാ സാധ്യതകളും പ്രിയപ്പെട്ട അച്ഛനിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനൊരു വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കൂടുതൽ ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുവാനുള്ള ഒരു തുടക്കം അച്ഛൻ ആരംഭം കുറിച്ചു തന്നിരിക്കുകയാണ് ഈ വാക്കുകളിലൂടെ. ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കാനും നമ്മൾ നാട്ടുന്ന ഓരോ ശിലയും അത് ദൈവത്തിന്റെ മൂല്യമുള്ള ഒരു കല്ലായിത്തീരുകയും അതിന്മേലാണ് എന്റെ ഭവനവും, അതിന്മേലാണ് എന്റെ ഇടവകയും, അതിന്മേലാണ് എന്റെ സഭയും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന ആ മൂലക്കല്ലിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞതായ രണ്ട് ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ ഏറെ തിളക്കമാർന്ന നിമിഷങ്ങൾ പങ്കുവെക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രവിച്ച എല്ലാവർക്കും ദൈവകൃപ വളരെ ഭംഗിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ നോമ്പുകാലത്തിൽ നോമ്പിന്റെ ഒന്നാം ദിവസം നമ്മൾ അത് കല്ലിട്ട് ആരംഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. തുടർന്നുള്ള ഓരോ ദിവസങ്ങളും അതിനോട് ചേർത്ത് വെക്കപ്പെടുന്ന കല്ലുകളായി 25 ദിവസമാകുമ്പോൾ 25 കല്ലുകൾ നമ്മുടെ മുമ്പിൽ എത്തുന്നു. 25 നോമ്പ് സമാപിക്കുന്നു. അതിന്റെ സെലിബ്രേറ്റീവ് മൂഡിനേക്കാൾ ആധ്യാത്മികത, പ്രത്യേകിച്ച് അച്ഛനത് പറയുകയുണ്ടായി, ശരീരം തുടക്കത്തിൽ പറഞ്ഞതാണ് ശരീരം ഉള്ളതെന്ന് നമുക്കറിയാം. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യം ചെയ്യും. പക്ഷെ അതുപോലെ ദൈവത്തിന്റെ അംശമായ ആത്മാവും നമ്മിലുണ്ട്. അതിനെ പ്രകാശിപ്പിക്കുവാൻ, പ്രോജ്വലിപ്പിക്കുവാൻ ഈ ചിന്തകൾ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ പൂർണ്ണമാക്കും.
വളരെ നന്ദി അച്ഛാ. ഇവിടെ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകള് പ്രത്യേകമായിട്ട് വായിക്കുന്നത് കോവിഡ് ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന ഒരു അമ്മക്കുട്ടിയെ ദൈവസന്നിധിയിൽ സൗഖ്യത്തിനായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു ജോയ്, സൂസൻ തോമസ്, ആനി ജോയ്, റേച്ചൽ സ്കറിയ, പി ജോർജ് സ്കറിയ രോഗികളായിട്ട്, അതുപോലെ തന്നെ ഡയോണ, റീന, പ്രിൻസ് ജോൺ, ജോൺ ലെമൻ, ടി ബോയ്, ലീലാമ്മ, മറിയ, ഡയോണ, അതുപോലെ തന്നെ സ്ഥിരം ഓർക്കാറുള്ള ആലിസ് ജോസഫ്, അതുപോലെ തന്നെ ജിം, ഒരു സൂസൻ, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് ജോയില് രണ്ടുപേരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ട്, അവരുടെയൊക്കെ പേരുകൾ ഓർക്കാം. പേരുകൾ പറയാനില്ലാതെങ്കിൽ മനസ്സിൽ ഓർക്കാനുള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
എന്നോടയോനേ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിരകാലെ മറച്ചു പാരി ിൽ നിന്നെ കാക്കണമേ, പൊളിവാൻ നോക്കീടാതേ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയേ സാധുകളെയും കാക്കണമേ.
ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായി പ്രഭാതം ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അനവധി നിറഞ്ഞ ഈ ലോകത്തിൽ ഇതൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങൾ ജീവിക്കുമ്പോഴും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുമ്പോഴും ലോകം തരാത്ത ഒരു സ്വസ്ഥത അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. കൊടുങ്കാറ്റും പേമാരിയും ചുറ്റുമടിക്കുമ്പോഴും അവയൊക്കെ മറന്നുകൊണ്ട് അല്പസമയം ശാന്തമായി അബലമുള്ള കരങ്ങളിൽ നിന്നുകൊണ്ട് ആ മുഖം നോക്കി അങ്ങയെ സ്തുതിക്കാൻ അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയുടെ കരുണയെ ഓർത്ത് നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. ഇതൊന്നും ഞങ്ങളുടെ കഴിവുകൊണ്ട് ലഭ്യമായതല്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ മേന്മ കൊണ്ട് ലഭ്യമായതല്ല, അവിടുത്തെ മഹാകരുണയും ദൈവമാണെന്നുള്ള തിരിച്ചറിവ് ഹൃദയപൂർവ്വം അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ പാതയിലേക്ക് അടുത്തു വരുവാനും ഒരു സ്നേഹമായി ആരാധനയായി സമർപ്പണമായി ഞങ്ങൾ രൂപാന്തരപ്പെടുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ചിന്ത അത് വാക്കുകളിൽ ഒതുങ്ങാതെ ഹൃദയത്തിൽ നിറയുവാൻ അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളിൽ മാത്രമല്ല, ഞങ്ങൾ ആരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുവോ അവരിലൊക്കെ അത് പകരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രേരിപ്പിക്കണമേ. പ്രത്യേകിച്ച് രാഗത്തിൽ കൂടി കടന്നു പോകുന്ന അനേകരുടെ പേരുകളെ ഞങ്ങൾ ഓർത്തു. ദൈവമേ, അവിടുന്ന് നിന്റെ മക്കളെയൊക്കെ നിരന്തരം സ്നേഹിക്കുന്നുവല്ലോ, ആ സ്നേഹത്തിനായിട്ട് നിനക്ക് സ്തുതിക്കുന്നു. രോഗത്തിന്റെ തീവ്രത അറിയാതെ, രോഗം നൽകുന്ന ഭയം അറിയാതെ, എന്റെ യഹോവ എനിക്ക് സമീപസ്ഥൻ എന്നുള്ള ചിന്ത ലോകം ഒരുക്കുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ മറന്നുകൊണ്ട് അങ്ങയെ ആരാധിക്കാനും സ്നേഹിക്കുവാനും അങ്ങയുടെ സാന്നിധ്യത്തിൽ തുള്ളിച്ചാടുവാനുള്ള ആത്മീയ നിലവാരങ്ങളിലേക്ക് നിന്റെ മക്കളെ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയുടെ തീവ്രതയിലും അപ്പന്റെ സാന്ത്വന സ്പർശനം തിരിച്ചറിയുവാൻ നിന്റെ മക്കൾക്ക് ഇടയാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം, ഉറ്റവര് വേർപെട്ട ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങൾ അനേവധിയുണ്ടല്ലോ. ദൈവമേ, മുറിവുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ മുറിവുകളെ മറന്ന് ജീവിപ്പാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് അങ്ങയുടെ സാന്നിധ്യം മാത്രമാണ്. നഷ്ടപ്പെട്ടു പോയവർക്ക് അങ്ങയുടെ സാന്നിധ്യം ആശ്വാസവും സന്തോഷവും പകരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, യുവാക്കന്മാർ യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം, വഴിതെറ്റിപ്പോയി ജീവിക്കുന്ന ഒരുപാട് മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളെ തിരുവുമ്പാസമർപ്പിക്കുന്നു. അവരുടെ കണ്ണുനീരിനെ അവിടുന്ന് മാനിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിന്റെ മക്കളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് അവരെ നേർവഴിക്ക് നയിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി നൽകണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കൾക്ക് കുടുംബജീവിതത്തിന്റെ നന്മ കണ്ടെത്തുവാൻ സഹായിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ആത്മീയ ഫലങ്ങളെ കായ്പാൻ നീ ദാസരെ ഒരുക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കനിയണമേ. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. നടത്തുന്ന ഭാവാതിരുമേനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ സഭയെ സമാധാനത്തിലും നന്മയിലും നയിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിരുമേനിമാരെ, പ്രത്യേകിച്ച് ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് മൂലം അനേക ആൾക്കാർ പ്രയാസം അനുഭവിക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തുകയും സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അതിനുവേണ്ടി കണ്ടപ്പെടുത്തുന്ന ഔഷധങ്ങളൊക്കെ ഫലപ്രദമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ നോമ്പിൽ കൂടി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ദൈവമേ, അങ്ങയുടെ തിരുജനനത്തെ എല്ലാ സ്ഥലത്തിലും ഭക്തിയോട് ഒരുക്കത്തോട് വരവേൽക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ഓരോ നിമിഷവും അങ്ങയുടെ വാസം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കൂടുതൽ ആത്മീക ശോഭ പകരുവാൻ ഞങ്ങൾ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, കുടുംബത്തെ വാഴ്ത്തണമേ, അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെയൊക്കെ ധന്യമാക്കി തീർക്കണമേ. അല്പമായോ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നന്മോട്ട് നിറയ്ക്കണമേ. സകല വാങ്ങിപ്പോർക്ക് സ്വർഗീയ ഊർഷമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ച് പുകഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധവാടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരോടും ഒരു കുടുംബങ്ങളോടും നമ്മുടെ ഭദ്രാസനത്തോടും നമ്മുടെ സഭയോടും നമ്മുടെ പ്രിയപ്പെട്ടവരായ ദൂരം ചാരിയമായ ദുഃഖത്തിനും പ്രയാസത്തിനും ലോകത്തിനും കഴിയുന്നവരോടുകൂടിയും നമ്മൾ നിന്ന് വാങ്ങിപ്പോരോടുകൂടിയും നാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ചവരുടെ പ്രത്യേകമായ ഓർത്ത് പ്രാർത്ഥിച്ചവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്ത പകർന്ന് അനുഗ്രഹിച്ച പ്രിയപ്പെട്ട അനിയച്ചനോട് ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയ്ക്കുള്ള സ്നേഹം അറിയിക്കുന്നു. തുടർന്നും അവസരം ഉള്ളപ്പോഴൊക്കെ ഇതിൽ സംബന്ധിക്കാൻ മനസ്സ് കാണിക്കണം എന്ന സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്ന എല്ലാ വൈദികരും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, ഐസക്കച്ചൻ, ബിജോയിയച്ചൻ, എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇതിൽ സംബന്ധിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച ജോളിയാന്റി, അതുപോലെ തന്നെ ഗീതമാലപിച്ച രാജനങ്കിള് ആന്റി, അതുപോലെ തന്നെ ശ്രീമതി മേരി സ്ത്രീ, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായോ ഇതിനുവേണ്ടി ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്പുരാൻ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.